നമസ്കാരം ദിജു. ഇപ്പോൾ ഓസ്ട്രേലിയ മുഴുവൻ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ജങ്ക് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റും കുട്ടികൾ അമിതമായി ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇക്കാര്യത്തിൽ മാതാപിതാക്കൾക്കുള്ള ആശങ്കയും വളരെ വലുതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് ദിജു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇത്തരം ആഹാരപദാർത്ഥങ്ങൾ കുട്ടികൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മെൽബണിൽ രണ്ട് കുട്ടികളുടെ അമ്മയായ അനു ആന്റണിയുടെ അഭിപ്രായം തന്നെ കേൾക്കാം നമുക്ക് ആദ്യം.
ഇവിടുത്തെ തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈലില് നാട്ടിലേക്കാളും കൂടുതൽ ജങ്ക് ഫുഡ്സ് ഉപയോഗം ഉള്ളതായിട്ടാ തോന്നുന്നേ. നമ്മൾ വീട്ടിൽ കഴിവതും നാടൻ ഭക്ഷണം ഉണ്ടാക്കുന്നെങ്കിലും ചിലപ്പോഴൊക്കെ പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് ജങ്ക് ഫുഡ്സ് ഒക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ പുറത്തു പോകുമ്പോഴും ഷോപ്പിങ്ങിനോ പാർട്ടിക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും അവർക്ക് ദാഹിക്കുമ്പം അവർ പച്ചവെള്ളം ചോദിക്കാതെ ആദ്യമേ വന്നാൽ ചോദിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരിക്കും അല്ലെങ്കിൽ ജ്യൂസ് ആയിരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ നാട്ടിൽ നല്ല ചൂടുള്ള ദിവസം നന്നായിട്ട് പച്ചവെള്ളം കുടിക്കും അല്ലെങ്കിൽ കുറച്ച് മോരും വെള്ളമോ കരിക്കും വെള്ളമൊക്കെ കുടിക്കും. പക്ഷെ ഇവിടെ അവർ വെള്ളത്തിന് പകരം കൂടുതലും കുടിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സും ജ്യൂസും ഒക്കെയാണ്. അതുപോലെ തന്നെ ചോറ് കറിയും ഒക്കെ ആണെങ്കിൽ ഇവരെ കുറച്ച് നിർബന്ധിച്ച് കഴിപ്പിക്കണം. പക്ഷെ അതേസമയം ബർഗറും ചിപ്സും ഒക്കെ ആണെങ്കിൽ എത്ര വേണമെങ്കിലും ഒരു മടിയില്ലാതെ കഴിച്ചോളും. അപ്പൊ തിരക്കിനിടയ്ക്ക് ഇത് ചീത്തയാന്നറിയാമെങ്കിലും നമ്മളും സമയക്കുറവ് കൊണ്ട് ചിലപ്പോൾ അതൊക്കെ സമ്മതിച്ചു കൊടുത്തു പോകും. പിന്നെ ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് ടി വിയിലും എപ്പോഴും കേൾക്കാറുണ്ട്. മാഗസിൻസിലൊക്കെ അതിനെക്കുറിച്ച് ഒത്തിരി വായിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് നമ്മുടെ പിള്ളേർ ഇത് കുറെ കഴിക്കുന്നുണ്ട്, ഇതിന്റെ സൈഡ് ഇഫക്ട്സ് എന്തായിരിക്കും ഫ്യൂച്ചറിൽ അവർക്കുണ്ടാകുന്നത്. അങ്ങനെ ഒരു കൺസേൺ തോന്നും. അതുകൊണ്ട് തന്നെ തോന്നാറുണ്ട് പേരന്റ്സിനും കുട്ടികൾക്കും ഒക്കെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിന്റെ സൈഡ് ഇഫക്ട്സിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് കിട്ടുന്നത് വളരെ നന്നായിരിക്കുമെന്ന്.
നിങ്ങൾക്കറിയാമോ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും സോഫ്റ്റ് ഡ്രിങ്ക്സും മാത്രമല്ല ജങ്ക് ഫുഡിന്റെ ഗണത്തിൽപ്പെടുന്നതെന്ന്. രുചിയേറിയ ആഹാരമായി നാം കണക്കാക്കിയിരുന്ന പിസ്സ പോലും അമിതമായി കഴിക്കുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ആരോഗ്യത്തെ ഒരുപോലെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഹാർട്ട് ഫൗണ്ടേഷൻ നടത്തിയ ഈ പഠനത്തെക്കുറിച്ച് ഹാർട്ട് ഫൗണ്ടേഷന്റെ വക്താവായ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള മോറിസ് വാൻസൺ വിശദീകരിക്കുന്നു, ഒന്ന് കേൾക്കാം. ഇനി
there's a body here in Western Australia called the Local Health Authorities Analytical Committee. They undertook a survey of takeaway pizzas, and their sample included 174 pizzas, and the pizzas included products from the major franchise operators in Australia. So all of the big brand franchises were represented. So they sent the pizzas off for analysis, and what they found is that over half of the pizzas that they sent for analysis contained significantly more sugar, fat and salt, particularly saturated fat, than was reported on the label for those products. And that means that consumers are being misled about the content of those pizzas. So that's the nutshell of the survey. So with sugar, it increases your risk of becoming overweight and increasing your body weight if you're eating large volumes of sugar.
എന്നാൽ ഇവയിൽ അടങ്ങിയിരിക്കുന്ന തക്കാളിയുടെയും കൈതച്ചക്കയുടെയും ഇറച്ചിയുടെയും മറ്റും കൊഴുപ്പും മധുരവുമാണ് ഇത്തരം ഭക്ഷണത്തിൽ ഇവയുടെ അളവ് കൂടുവാൻ കാരണമെന്നാണ് ഒരു പ്രമുഖ പിസ കമ്പനി ദ വെസ്റ്റേൺ ഓസ്ട്രേലിയ പത്രത്തോട് പ്രതികരിച്ചത്. കുട്ടികളുടെ ജങ്ക് ഫുഡ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കുള്ള ആശങ്കയും പിസ അമിതമായി കഴിക്കുന്നതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഹാർട്ട് ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തെക്കുറിച്ചുമാണല്ലോ നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ഇത്തരം ഭക്ഷണങ്ങളും പാനീയങ്ങളും എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നതെന്നും എത്രത്തോളം ഇത് അവർക്ക് ദോഷം ചെയ്യുന്നുണ്ടെന്നും ഒക്കെ വിശദീകരിക്കുവാനായി മെൽബണിൽ ജി പി ആയ ഡോക്ടർ ശരത്ചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ ശരത്ചന്ദ്രൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മളിവിടെ ജങ്ക് ഫുഡിന്റെ അമിതമായ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട ആശങ്കയും ഒക്കെ ചർച്ച ചെയ്യുകയായിരുന്നു. കേരളത്തെ അപേക്ഷിച്ച് ഇവിടെ ജങ്ക് ഫുഡിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണല്ലോ. ഈ ബർഗറും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ മാത്രമാണോ ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്? ഏതെല്ലാം ആഹാര പദാർത്ഥങ്ങളെ ജങ്ക് ഫുഡ് എന്ന് പറയാൻ പറ്റും?
രാവിലെ കഴിക്കുന്ന കോൺഫ്ലേക്സ് തൊട്ട് പലതും ജങ്ക് ഫുഡ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കഴിച്ചാൽ വേഗം നമ്മുടെ വയറ്റിൽ നിന്നും അത് അബ്സോർബ് ചെയ്ത് ശരീരത്തിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് കൂട്ടുന്ന എല്ലാ ഫുഡിനെയും നമുക്ക് ജങ്ക് ഫുഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പ്രീ ഡൈജസ്റ്റഡ് പ്രീ കുക്ഡ് ആയിട്ടുള്ള പല ഫുഡുകൾ ഇപ്പൊ ഇങ്ങനെ വെക്കുന്നുണ്ട്, അതെല്ലാം ഒരു തരത്തിൽ ജങ്ക് ഫുഡ് തന്നെ എന്ന് പറയാം.
എന്തൊക്കെയാണ് ഇവിടെ പ്രധാന ദൂഷ്യവശങ്ങൾ? ഇപ്പൊ ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അമിതവണ്ണവും ഡയബറ്റീസിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എത്രത്തോളമാണ് ഇത് ഉണ്ടാകാനുള്ള സാധ്യത? ഇത് എന്തൊക്കെയാണ് അതിന്റെ ദൂഷ്യവശങ്ങൾ?
ഡയബറ്റീസും അതേപോലെ തന്നെ കൊളസ്ട്രോളും ഹാർട്ട് ട്രബിളും എല്ലാം വളരെ പ്രായം കുറഞ്ഞ ആളുകൾ ഇപ്പൊ കാണുന്നതിന്റെ കാരണം തന്നെ ഇതാണെന്നാണ് പറയുന്നത്. അത് പക്ഷെ നമുക്ക് ഈ ആഹാരം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, മറ്റ് ജീവിത രീതികളിൽ കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു സമയത്ത് മനുഷ്യർ നടക്കുകയും സൈക്കിൾ ഓടിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഇന്ന് സൈക്കിൾ ഓടിക്കത്തില്ല, നടക്കില്ല, അവർ കാറിലും സ്കൂട്ടറിലും ഒക്കെ യാത്ര ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ദൂഷ്യങ്ങളുണ്ട്. പിന്നീട് ഈ ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡി കുറയുന്നതിനുള്ള സർവ്വ പരിതസ്ഥിതികളും ഉണ്ടായിട്ടുണ്ട്. അതായത് വെയിൽ കൊള്ളാതിരിക്കുന്ന ഒരു സ്വഭാവം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷനിലാണ് മനുഷ്യന് ഓരോ ക്രോണിക് ഡിസീസസ് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയേണ്ടത്. അതായത് ഒരു പക്ഷേ ഒരു സമയത്ത് 10-60 വയസ്സ് ഒക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇന്ന് നമ്മൾ 40-35 വയസ്സുള്ള ആളുകൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ കാരണങ്ങൾ പലതാണ്. ആഹാരം ഒരു കാരണം. ഷുഗർ കൂടുതൽ കഴിച്ചാൽ അതിൽ കൂടെ നമ്മൾ ഫാറ്റ് ഉണ്ടാക്കും. അപ്പം മേദസ് കൂടിയിട്ട് നമുക്ക് ഒബേസിറ്റിയുടെ ഒരു കാരണം ഈ കൂടുതൽ മധുരം ഉള്ള സാധനങ്ങൾ കഴിക്കുന്നതാണ്. പക്ഷെ എല്ലാ തരത്തിലുള്ള മധുരങ്ങളിൽ നിന്നും ഈ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ വെയിറ്റ് നമ്മൾ കൂടുമ്പോൾ അതിനോട് കൂടുതൽ വെയിറ്റിന്റെ അനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അത് ഹാർട്ടിനും ബ്ലഡ് പ്രഷറിനും മാത്രമല്ല, നമ്മുടെ മുട്ടിനും കാലിനും എല്ലാം ഓരോ ജോയിന്റ്സിനും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോൾട്ടിന്റെ എക്സസ് കൊണ്ടാണ് ഈ കൂടുതൽ ബ്ലഡ് പ്രഷർ കൂടുന്നതെന്നാണ് ഒരു നിഗമനമുള്ളത്.
ഈ ജങ്ക് ഫുഡ്സ് കൂടാതെ ഇപ്പം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നതുള്ള പ്രശ്നങ്ങൾ, പല്ലിന് പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ ശരീരത്തിൽ മേദസ് കൂടും, അപ്പം ഓവർ വെയിറ്റ് ഉണ്ടായിട്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ചില സ്റ്റഡീസിൽ കുട്ടികളുടെ തന്നെ അവരുടെ ആർട്ടറിയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെയൊക്കെ ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഒക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ചെറുപ്പകാലത്ത് തന്നെ. അപ്പം ഇതിന്റെ അർത്ഥം നമ്മൾ അടിസ്ഥാനം ഇടുന്നത് തന്നെ പ്രശ്നങ്ങളിൽ കൂടെ ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ വേണ്ട ശരീരത്തിന്റെ വെയിറ്റ് കൂടാൻ പാടില്ല. അപ്പോൾ ആ വെയിറ്റ് നന്നായിട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കുട്ടിക്കാലത്ത് തൊട്ട്. ചെറു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് തന്നെ വേണ്ട ആഹാരം കൊടുക്കുക, അതിൽ കൂടുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ള ആവശ്യമാണ്. അവര് വളരുന്നോ വളരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വെയിറ്റും ഹൈറ്റും നോക്കിയിട്ട് നോർമൽ ഗ്രേഡിയന്റിലാണോ എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മതി.
അപ്പൊ ഇതിപ്പോ ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഏതൊരു ഏത് പ്രായമാകുമ്പോഴാണ് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ?
ഒന്നാമത് ഈ കൊച്ചുകുഞ്ഞുങ്ങൾ വളർന്നിട്ട് അവര് ഒരുപാട് മേധസ് ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് പേഴ്സണാലിറ്റിക്ക് തന്നെ പ്രശ്നം ഉണ്ടാവും. സ്കൂളിൽ ചെല്ലുമ്പോൾ അവരെ എല്ലാവരും ഓസ്ട്രസൈസ് ചെയ്യും. അതാണ് ഒരു പ്രശ്നം. അവരുടെ പേഴ്സണാലിറ്റിക്ക് ഉണ്ടാവും, അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാതാവും. അതാണ് ആദ്യത്തെ പ്രശ്നങ്ങൾ. പിന്നീട് പല്ലിന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളുമാണ് രണ്ടാമത് കാണുന്നത്. അവരുടെ കാരീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നീട് ഒരു പ്രായത്തിലെത്തുമ്പോൾ ഏർലി ഡയബറ്റീസ് തന്നെ ഉണ്ടാകാനുള്ള ചില കുട്ടികൾക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസിൽ കൂടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ ആഹാരമായിട്ട് ബന്ധമുണ്ടെന്ന് അധികം പറയാൻ കഴിയുന്നില്ലെങ്കിലും ചില സ്റ്റഡീസിൽ അവർ പറയുന്നത് ഈ ഓവർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിനുള്ള ചാൻസസ് കൂടുമെന്നാണ്. അതായത് ഈ ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് അവർക്ക് ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളിന്റെയും പ്രശ്നങ്ങളുണ്ടാകുന്നത് മിക്കവാറും എല്ലാം 25-30 വയസ്സൊക്കെ ആകുമ്പോഴാണ് അത് ആ പ്രശ്നങ്ങൾ കാണുന്നത്.
ഇവിടുത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് ഇപ്പോൾ ഇവിടുത്തെ മാതാപിതാക്കൾ പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനെ മറ്റേ പുറത്തിറങ്ങുമ്പോൾ ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ജങ്ക് ഫുഡ്സ് ആയിരിക്കാം കൂടുതൽ മേടിച്ചു കൊടുക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇത് 1-2 ദിവസമൊക്കെ ഒരാഴ്ചയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
ശാരീരികമായിട്ട് അവർക്ക് കുറെ ആക്ടിവിറ്റീസ് കൂടുതൽ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് എന്തെങ്കിലും സ്പോർട്സും ഗെയിംസിലൊക്കെ അവരെ ഇൻട്രസ്റ്റ് കൊടുക്കുക, മനഃപൂർവ്വമായിട്ട് അവരെ കൊണ്ടുപോവുക. സ്പോർട്സിനും ഗെയിംസിനും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വല്ല ബോളിവുഡ് ഡാൻസോ, പെൺകുട്ടികളാണെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഫോം ഡാൻസസിന്റെ ഒക്കെ സ്കൂളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി അവരൊക്കെ കുട്ടികളൊക്കെ റെഗുലർ എക്സസൈസ് കിട്ടിയാൽ കുറെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. തിന്നുന്ന പദാർത്ഥങ്ങൾ ഷുഗർ കൂടുതലുള്ളതാണെങ്കിലും നമുക്ക് വേണ്ടത്ര എക്സസൈസ് കിട്ടുകയാണെങ്കിൽ അതങ്ങ് ബേൺ ചെയ്യും. അത് ബേൺ ചെയ്യാതെ വരുമ്പോഴാണ് അത് മേധസ്സായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്.
വളരെയധികം നന്ദി ഡോക്ടർ ശരത്ചന്ദ്രൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തോട് ഇത്രയും നേരം സംസാരിച്ചതിന്.
താങ്ക് യു ഫോർ ദ കോൾ.
ലിജു, ഓസ്ട്രേലിയയിലെ ജീവിത രീതിയിൽ ഇത്തരം ആഹാരപദാർത്ഥങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പലരുടെയും അഭിപ്രായം. ഇതിനെക്കുറിച്ച് എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളുടെ അഭിപ്രായവും അറിയാനും താല്പര്യമുണ്ട്.